ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
சமாதானம் பண்ண எந்தான தர்மம் வெதிக்கிரமோ திருஷ்ட ஈஸ்வரானாஞ்ச சாகசம் தேஜஸ்வினான தோஷாய பன்னே சர்வபுஜோ யதா. நீங்களோட திருஷ்டியில் தர்ம வெதிக்கிரமம் கண்டிட்டுண்டெங்கில் எவிடையெங்கிலும் தத்துவஜனில் அதுபோ குருவிட் சமீபத்தில் வசிக்கிற சிஷ்யன் ஆ சிஷ்யனை சம்பந்தச்சுள்ள விவகாரங்களில் போலும் பயறது குரு ஆ சமயத்து என்னோடு அங்கே அல்ல பெருமாறேண்டி இருந்தது, இங்கே ஆயிருந்து மட்டொராளோடு அங்கே பெருமாறியது சரியாயில்ல, இங்கே ஆயிருந்து தண்ட தாரணகளுக்கு விருத்தமாய் குரு பெருமாறியிருக்கணும் இன்னு சாதாரண காரியங்களில் லௌகிகமாக அதர்மம் ஒன்றும் பிரவர்த்திக்கும்போதல்ல, சாதாரண காரியங்களில் குரு சிஷ்யனை சாசிக்கும்போ சிஷ்யன்மார் இங்கே சங்கல்பிக்காருண்டு அங்கே எல்லாம் வேண்டியிருந்து இங்கேயான. இப்போ தண்ட திருஷ்டியில் எந்தாணோ சரி அதல்ல குரு உபதேசித்ததும் சாசித்ததும் பிரவர்த்தித்ததும் தர்ம வெதிக்கிரமம் அது சாதனை காணாறுண்டு. പിന്നെ തന്റെ ദശയിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിരിക്കുന്നു, സാഹസമാണ്. ഇതെല്ലാം തന്റെ കൽപ്പനകൾ തന്റെ ആരോപണങ്ങളാണ്, ഗുരുവിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ. ഇതെല്ലാം ശിഷ്യന്മാരും ചെയ്യാറുള്ളതാണ്. അങ്ങേറ്റം ഗുരുഭക്തി ഉണ്ടെന്ന് അഭിമാനിക്കുന്നവരും ഇതെല്ലാം ഇങ്ങനെയൊക്കെ സങ്കല്പിക്കാറുണ്ട്. എപ്പോഴെങ്കിലും അതങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു വേണ്ടിയിരുന്നു. തേജസ്സിനാം എന്ന ദോഷമായ ഇതൊക്കെ സങ്കല്പിക്കുന്നത് അവനേ ഉള്ളൂ, അതുകൊണ്ട് ദോഷം. ആ സങ്കല്പം കൊണ്ടവൻ തന്റെ അന്ധകരണത്തെ മലിനമാക്കുന്നു. തേജസ്വികളായ മഹാപുരുഷന്മാരിൽ ഇത്തരം കാര്യങ്ങൾ ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ട് പന്നി സർവഭുജോ യഥ, പന്നി ഭക്ഷിക്കുമ്പോൾ ഏതാണ് ശുചി ഏതാണ് അശുചി എന്ന് നോക്കിയിട്ടല്ല, അത് സർവത്തെയും ദഹിപ്പിക്കുന്നു. പക്ഷെ വന്യ സ്വയം ദഹിക്കുന്നില്ല, അതിനൊന്നും ദഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൊന്നും ദുഷിപ്പിക്കുന്നില്ല. അത് അഗ്നിയെ പോലെയാണ് തേജസ്വികളായ മഹത്തുക്കൾ. അവരിൽ നമുക്ക് കളങ്കത്തെ ആരോപിക്കാമെന്നുള്ളതല്ലാതെ അവരും സ്വയം കളങ്കങ്ങളല്ല. ഇതാണ് അതിന് പറയുന്ന സമാധാനം. എന്നാലും ചിലർ ചോദിക്കും, പുരാണങ്ങളിലെ പല കഥാപാത്രങ്ങളുണ്ട്, ഓരോരുത്തരും പേരെടുത്ത് പേരെടുത്ത് പറയും, അപ്പോൾ ഇന്നയാളിങ്ങനെ ചെയ്തില്ലേ, ഇന്നയാളിങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെയാളിങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പുരാണങ്ങളിലെ ഈ കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് എല്ലാം ഓരോ ഗുണപാഠങ്ങൾ ഗുണപാഠങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരെന്ത് ചെയ്തു, അവരെ എങ്ങനെ പ്രവർത്തിച്ചു, അവരങ്ങനെ ചെയ്തു അങ്ങനെ പ്രവർത്തിച്ചത് അത് അധർമ്മമാണ്, കൃഷി അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് അത് കാണുന്ന നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ അത് ചെയ്യാതിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ് അത് ഉപദേശിക്കുന്നത്. അല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിനനുകരിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഒരുവൻ ആധ്യാത്മികമായി എത്ര ഉയർന്ന നിലയിലെത്തിയാലും അവിടെയെല്ലാം അധപതനത്തിനുള്ള ഹേതുക്കളുണ്ട്. അതുകൊണ്ട് ഇങ്ങ് താഴെ നിൽക്കുന്ന ഒരു സാധകൻ ഒരിക്കലും അമിതമായ ആത്മവിശ്വാസം കാണിക്കരുത്. താൻ തനിക്ക് അപ്രമാദിത്വമൊന്നും അവകാശപ്പെടരുത്. എന്നുവെച്ചാൽ ഞാൻ പൂർണ്ണനാണ്, എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്നൊന്നും തന്നെ സംബന്ധിച്ച് കരുതരുത്. കാരണം നിന്നെക്കാൾ മുകളിൽ നിൽക്കുന്നവരും വീണിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. ഇത്തരത്തിലുള്ള ഗുണപാഠങ്ങൾ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ദൃഷ്ടാന്തങ്ങളെ ഋഷിമാരുടെ രൂപത്തിൽ കാണിക്കുന്നത്. മറിച്ചാണെങ്കിൽ ഇതൊന്നും ഗുണപാഠങ്ങൾ തരുന്നവയല്ലെന്ന് പറയേണ്ടി വരും. പുരാണങ്ങൾ മുഖ്യമായും അത് ഉദ്ദേശിക്കുന്ന എന്താണ്, ഗുണപാഠങ്ങളെ തരികയാണ്. അതിനാണ് ആ കഥകളല്ല. അപ്പൊ എന്താണോ അവിടെ പുരാണ കർത്താവ് ഉദ്ദേശിച്ചത് അതേ നമ്മൾ സ്വീകരിക്കാവൂ. ഒരു മഹർഷി വഴിതെറ്റിയതായി കാണുന്നു, വിശ്വാമിത്രൻ പലപ്പോഴും വഴിതെറ്റിപ്പോയതായി കാണുന്നു. എവിടെയൊക്കെ അത്തരം വഴിതെറ്റലിനെ കുറിച്ച് പറയുന്നുണ്ടോ അവിടെയെല്ലാം അതിനെ അവതരിപ്പിച്ച ഋഷി അതിനെ അപലപിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയൊന്നും വിശ്വാമിത്രനെ ന്യായീകരിക്കുന്നില്ല, അയാൾ ചെയ്തത് ശരിയാണ്. അവിടെ എന്താ പറയുന്നത്, അയാൾ അതുവരെ ആർജിച്ച ആ തപസ്സല്ല അതുകൊണ്ട് നഷ്ടപ്പെടുത്തി, അയാൾ വീണ്ടും ശൂന്യനായി, വീണ്ടും അയാൾ തപസ്സിന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഇതെന്താണ്, ഒരു ഗുണപാഠം തരികയാണ്. ഒരു വീഴ്ച നിന്നിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നീ ആർജിച്ചതെല്ലാം നശിക്കും. അതുകൊണ്ട് അത് സംഭവിക്കാതെ നോക്കുക. അല്ലാതെ മറിച്ച് വിശ്വാമിത്രൻ അങ്ങനെ ആയി അതുകൊണ്ട് നിനക്കും അങ്ങനെ ആകാം, ദോഷമൊന്നും സംഭവിക്കില്ല എന്നല്ല പറയുന്നു, അങ്ങനെ ഒരിടത്തും പറയുന്നില്ല. അത് ഗുണപാഠങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു. ആർക്കും ഇവിടെയും വീഴ്ച പറ്റാം. പൂർണ്ണത അസാധ്യമാണ്. ബാഹ്യമായ ഈ ശരീരത്തിലിരിക്കെ ഒരു ജീവന് പൂർണ്ണത അസാധ്യമാണ്. വ്യവഹാരികമായ ആൾ തത്വനിഷ്ഠനാകാം, തത്വജ്ഞാനിയായ, പക്ഷെ വ്യവഹാരത്തിൽ, കാരണം വ്യവഹാരം ദ്വന്ദ്വാത്മകമാണ്, അത് ആ രീതിയിലേ ഇരിക്കും, അതിനെ മാറ്റാൻ പറ്റത്തില്ല. തത്വജ്ഞാനം കൊണ്ട് നിങ്ങൾ എന്തിനാണ് മാറ്റിയത്? തത്വജ്ഞാനം കൊണ്ട് വ്യവഹാരത്തെ നശിപ്പിക്കുന്നില്ല, മറിച്ച് വ്യവഹാരം വീണ്ടും അനുവർത്തിക്കുകയാണ്. അതിന് ബാധ്യത അനുവർത്തി എന്ന് പറയുന്നു. വ്യവഹാരം അനുവർത്തിച്ചാൽ അത് ഏത് രീതിയിലായിരിക്കും? ദ്വന്ദ്വാത്മകമായിരിക്കും. സത്യം അസത്യം, ന്യായം അന്യായം, ഈ രീതിയിലേ അത് പോകത്തുള്ളൂ. പശുവാദി വിശ്വവിശേഷ ബ്രഹ്മസൂത്രത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോഴും ഞാനിതിലും കൂടുതൽ സമയമെടുത്ത് ഈ കാര്യം പറഞ്ഞതാണ്. ഗീതയിൽ പല ഭാഗങ്ങളിൽ ഈ വിഷയം ചിതപ്രജ്ഞനിഷ്ണം പറയുന്നിടത്തും മറ്റും അപൂര്യമാണോ അചല പ്രതിഷ്ഠം തുടങ്ങിയ ആശ്രവങ്ങളുടെ അർത്ഥം ശ്രദ്ധിച്ചു നോക്കുക. അവിടെയെല്ലാം ഈ കാര്യം ചർച്ച ചെയ്തതാണ്. നാനാതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ വീക്ഷണങ്ങളെല്ലാം അവതരിപ്പിച്ചാണ്. അപ്പൊ എവിടെയെങ്കിലും അങ്ങനെ വീഴ്ചകളെക്കുറിച്ച് പുരാണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ വീഴ്ചകൾ നമ്മൾക്ക് അനുകരിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നു, മറിച്ച് ആ വീഴ്ചകളിൽ നിന്ന് എന്തെങ്കിലും ഗുണപാഠം സ്വീകരിക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി പറയുകയാണ്. പുരാണം ആകെ അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ ശങ്കിക്കേണ്ട കാര്യമില്ല. എന്താണ് തത്വജ്ഞനാണെന്ന് നമ്മൾ കരുതുന്ന ഒരാള് അയാളിൽ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചല്ലോ, അപ്പോൾ തത്വജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായത്? അത് അയാളെ രക്ഷിച്ചില്ലല്ലോ. ആ രീതിയിലല്ല ചിന്തിക്കേണ്ടത് ഒരു ആധ്യാത്മിക സാധനം. അതല്ല അതിൻ്റെ ഗുണപാഠം എന്ന് പറയുന്നു. തത്വജ്ഞാനിയുടെ നില എന്താണ്, അതൊരിക്കലും അജ്ഞനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പലതവണ അത് പറഞ്ഞിട്ടുള്ളതാണ്. അന്ധകാരവും വെളിച്ചവും പോലെയാണത്. അന്ധൻ സൂര്യനെ കാണുന്ന പോലെയാണ്. അന്ധന് സൂര്യനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സൂര്യ സൂര്യന്റെ പ്രകാശത്തെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരിക്കലും അത് സാധ്യമേ അല്ല. സൂര്യപ്രകാശം ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതുപോലെ അജ്ഞനൊരിക്കലും തത്വജ്ഞാനിയുടെ ആ നില മനസ്സിലാക്കാൻ കഴിയത്തില്ല. അത് മനസ്സിലാക്കാൻ കഴിയാതിരിക്കെ എന്താണ്, ഒരു അന്ധൻ അയാൾക്ക് അനുഭവപ്പെടുന്നത് എന്തായിരിക്കും? ഉഷ്ണമായിരിക്കും അയാൾക്ക് അനുഭവം. ഉഷ്ണം അനുഭവപ്പെടും. ഭക്ഷണം, കാരണം ഉഷ്ണം അനുഭവപ്പെടുന്നത് ത്വഗീന്ദ്രിയത്തിലൂടെ. ഉഷ്ണത്തെ അനുഭവിച്ചിട്ട് അത് സൂര്യന്റെ സാന്നിധ്യമാണ്. അയാൾ പ്രകാശത്തെ വർണ്ണിക്കുന്ന പോലെ ഇരിക്കും. ശുദ്ധ അസംബന്ധമായിരിക്കും. രണ്ടും രണ്ട് കാര്യങ്ങളാണ്, രണ്ടും ഒന്നിൽ നിന്ന് തന്നെ. പക്ഷെ ഉഷ്ണത്തെ അനുഭവിച്ചുകൊണ്ട് ഒരാൾക്ക് അന്ധന് പ്രകാശത്തെ വർണ്ണിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഒരു അജ്ഞൻ ഈ തത്വജ്ഞാനത്തെക്കുറിച്ച് ഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ, ഇന്നതിന്നതൊക്കെയാണ് തത്വജ്ഞാനം, ഇന്നതാണ് ശ്രവണം, ഇന്നതാണ് മനനം, ആത്മാവ് ഇന്നതാണ്, ബന്ധം ഇന്നതാണ്, മോക്ഷം ഇന്നതാണ്, ഇങ്ങനെ കുറെ കാര്യങ്ങളയാൾ മനസ്സിലാക്കും. അതുകൊണ്ട് തത്വജ്ഞന്റെ നിലയെ മനസ്സിലാക്കുന്നത് ഇതുപോലെയാണ്. ഉഷ്ണത്തെ അനുഭവിച്ചിട്ട് പ്രകാശത്തെ വർണ്ണിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തത്വജ്ഞന്റെ നിലയിൽ ആരും ആകുലരാകേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. പാവം ഋഷിക്ക് അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് സഹതപിക്കേണ്ട കാര്യമില്ല. സംഗതി തനിക്ക് പറ്റാതെ നോക്കിയാൽ മതി, അതിന്റെ മാത്രമേ ആവശ്യമുള്ളൂ. അതിനുള്ള ഗുണപാഠം അതിലുണ്ട്. അത് മാത്രമേ പുരാണങ്ങളോട് ഉദ്ദേശിക്കുന്നു. പുരാണങ്ങളുടെ മൊത്തം ഉദ്ദേശം അത് തന്നെയാണ്. എന്താണോ മനുഷ്യന് ഗുണപാഠങ്ങൾ നൽകുന്നത് അതി കഴിഞ്ഞു. പിന്നെ അതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത് നമ്മുടെ വിഷയമേ അല്ല. എന്നാലും അവരങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിന് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കും. അതൊക്കെ ആകാം. അതാണ് ഞാൻ പറഞ്ഞത്. കാണുന്നതും പറഞ്ഞതാണ് മഹത്തുക്കൾ പലതരത്തിൽ കാണപ്പെടുന്നു. അവരെ ഒന്നും നിശ്ചയിക്കാൻ അവർ എന്തുകൊണ്ട് മഹത്തുക്കളായി, ജ്ഞാനം കൊണ്ട് മഹത്തുക്കളായോ ഭക്തി കൊണ്ട് മഹത്തുക്കളായോ യോഗം കൊണ്ട് മഹത്തുക്കളായോ ഇതൊന്നും നിർണയിക്കാൻ മതി. അതനുസരിച്ചൊന്നും നിർണയിക്കാൻ പറയുന്നു. പിശാചനെ പോലെ കാണപ്പെടുന്നവർ, ഉന്മത്തനെ പോലെ, ഭ്രാന്തനെ പോലെ കാണപ്പെടുന്നവർ, മൂഢനെ പോലെ കാണപ്പെടുന്നവർ, ബാലനെ പോലെ കാണപ്പെടുന്നവർ, ഇങ്ങനെ പലതരത്തിലും മഹത്തുക്കളെ കാണാം. അവിടെയെല്ലാം പോയി ഗവേഷണം നടത്താൻ പോയാൽ ജീവിതം പാഴായിപ്പോകും. അതിക്കവിഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളെന്താണ്? മഹാത്മാക്കൾ നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുക, അത്രയും നമുക്ക് ചെയ്യാനും. അല്ലാതെ നമ്മൾ മഹത്തുക്കളെന്ന് കരുതുന്നവരെ നമുക്ക് അനുകരിക്കാനൊന്നും സാധ്യമല്ല. അതസാധ്യമാണ്. അതുകൊണ്ട് വിശേഷിച്ച് കാര്യവുമില്ല. കാരണം അത് നമുക്ക് തിരിച്ചറിയാൻ വയ്യ, ആ തലം തിരിച്ചറിയാൻ വയ്യ. തത്വജ്ഞാനത്തെ സംബന്ധിച്ച്, ജീവൻ മുക്തിയെ സംബന്ധിച്ചുമെല്ലാം എന്താണോ ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അത് സ്വീകരിക്കുക. ഏത് ചോദ്യത്തിനായാലും ശരി, ഏത് പ്രശ്നത്തിനായാലും ശാസ്ത്രം സമാധാനം പറയുന്നു, ഇതിന്നതാണോ ഇന്നതാണോ, അത് നമ്മൾ സ്വീകരിക്കുക ഒന്ന്. പിന്നെ മറ്റൊന്ന്, ഇതിനെല്ലാം ഉപരിയായിട്ട് മറ്റുള്ളവരെല്ലാം, ഋഷിയായാലും ശരി ഗുരുക്കന്മാരായാലും ശരി, അവരൊക്കെ ആരായി എന്തായി എന്നുള്ളതിന് വലിയ നമ്മളെ സംബന്ധിച്ച് പ്രസക്തി ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് എന്താകാൻ പറ്റും എന്നുള്ളതാണ്. അതുമാത്രമേ നമ്മളെ സംബന്ധിച്ച് പ്രസക്തിയുള്ളൂ. തനിക്കെന്താകാൻ പറ്റും? അപ്പോൾ അവിടെ എല്ലാ പ്രശ്നവും തീരുന്നു. താനാരാണ് എന്നുള്ളിടത്താണ് മുഖ്യമായ വിഷയം. അതുകൊണ്ട് കാമനാശം എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാമബാധ എന്നുള്ള അർത്ഥത്തിലാണ്. അത് ബാധിച്ചു പോകുന്നു. അതിന്റെ പ്രതീതി തത്വജ്ഞാനിയുടെ തന്നെ ഈ പറയുകയാണ്. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രതീതി ഉണ്ടായിരുന്നാലും അത് അയാളെ ബന്ധിക്കുന്നില്ല. അല്ലെങ്കിൽ തന്റെ ദൃഷ്ടിയിൽ അയാൾ അത്തരം വ്യവഹാരങ്ങൾ ഏർപ്പെട്ടിരുന്നാലും, ജനകൻ ഗൃഹസ്ഥനായിരുന്നു, രാജാവായിരുന്നു, അത്തരം വ്യവഹാരങ്ങൾ ഏർപ്പെട്ടിരുന്നു, ഒന്നും അയാളെ ബന്ധിച്ചില്ല. ശുകൻ ഭിക്ഷുവായിരുന്നു, അത്തരം വ്യവഹാരങ്ങൾ ഏർപ്പെട്ടിരുന്നു, ഒന്നും ബന്ധിച്ചില്ല. ദത്താത്രേയൻ അവധൂതനായിരുന്നു, അവധൂത ചര്യയിലായിരുന്നു, അതൊന്നും അദ്ദേഹത്തിനെ ബന്ധിച്ചിരുന്നു. എല്ലാത്തിനും ദൃഷ്ടാന്തങ്ങളുണ്ട്. അതൊന്നും അവരെ ബന്ധിക്കുന്നില്ല. അതൊരവസ്ഥയാണ്. അവരാരും അങ്ങനെ ഭാവിച്ചതോ കൃത്രിമമായിട്ട് എന്തെങ്കിലും ചെയ്തതോ, ഇതെല്ലാം കണ്ടിട്ട് ഒരുവൻ ആ ഒരു നിലയിലെത്താതെ എനിക്കും എന്തുമാകാം എന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് കൃത്രിമമാകും. അതവനെ നരകത്തിലേക്ക് നയിക്കും, പാപത്തിലേക്ക് നയിക്കും. അപ്പോൾ തൻ്റെ ധർമ്മം എന്താണ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനേ തനിക്ക് അവകാശം. സന്യാസിയാണോ, ഗൃഹസ്ഥനാണോ, ബ്രഹ്മചാരിയാണോ, ആ നിലയിൽ ആ ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കാം. മറിച്ച് തത്വജ്ഞന്റെ നിലയിൽ പ്രവർത്തിക്കാൻ തനിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും കാര്യമായ ആശങ്കകളൊന്നും അവശേഷിപ്പിക്കാത്ത വിഷയങ്ങളാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അതോടൊപ്പം ഇവിടെ വേറൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ഇതെന്റെ വിഷയമല്ല, എന്നാലും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നെ മണ്ടനാണെന്ന് ധരിക്കും. അതുകൊണ്ട് ഞാൻ തീരെ മണ്ടനല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതിനൊരു സമാധാനം പറയുകയാണ്. പൂജ വച്ചു കഴിഞ്ഞാൽ വായിക്കാമോ എന്നുള്ളതാണ്. പുസ്തകം എടുത്ത് വായിക്കാമോ, അതാണ് ഇവിടുത്തെ ചോദ്യം. ഇത് ഈ ചോദ്യം വളരെ രസകരമായൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ചോദ്യം വായിക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലമാണ് ഓർക്കുന്നത്. കാരണം പൂജ വയ്ക്കുന്നത് വരെ വായിക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ മടിയാണ്. പൂജ വച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ എനിക്ക് വായിക്കണം, അതുവരെ വായിക്കണ്ട, വായിച്ചിട്ടുമില്ല കാര്യമായിട്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം രസകരമായി തോന്നുന്നത്. പൂജ വയ്ക്കുന്നത് വരെ വായിക്കാമോ എന്ന് ആരും ചിന്തിക്കാറില്ല. വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വായിച്ചാലും കുഴപ്പമില്ല. പൂജ വച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യമുള്ളൂ, ഇനി വായിക്കാമോ? അതെന്താ പൂജ വച്ചു കഴിഞ്ഞാൽ വായിക്കാമോ എന്നൊരു ചോദ്യം? പൂജ വയ്ക്കുന്നത് എന്ന് വെച്ചാൽ വായിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൂജ വച്ചിട്ട് പിന്നെ വായിക്കണമെന്നല്ല ഇത്ര നിർബന്ധം. അത് ഇതുപോലെയാണ്. ഇതിനെ സംബന്ധിച്ച്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ദേശാചാരങ്ങൾ എന്ന് പറയും. ഈ ആചാരങ്ങളെ സംബന്ധിച്ച് പറയുന്നത്, ഒന്ന്, സദാചാരത്തെ മനസ്സിലാകുന്നതിന് ശാസ്ത്രത്തെ പ്രമാണമാക്കും. പണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുന്ന ശാസ്ത്രങ്ങൾ, അത് വൈദികമായ കാര്യങ്ങളാണെങ്കിൽ കൽപ്പങ്ങൾ, സൂത്രങ്ങൾ ഇതൊക്കെ പരിശോധിച്ചു നോക്കുക. ഗ്രഹ്യസൂത്രം പോലെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു നോക്കും. ധർമ്മസൂത്രങ്ങൾ, കൽപ്പങ്ങളെല്ലാം പരിശോധിച്ചിട്ട് നിർണ്ണയിക്കുക, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട, അങ്ങനെ വച്ചിരിക്കുന്നു. ഇനി അതിലും കാണാത്ത കാര്യങ്ങളിൽ സംശയം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശിഷ്ടാചാരത്തെ നോക്കുക. ശിഷ്ടന്മാർ, നമ്മൾ ശിഷ്ടന്മാരെന്ന് കരുതുന്നവരെന്ത് ചെയ്യുന്നു അത് നോക്കുക. ഇനി അതിലും സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്, ദേശാചാരങ്ങൾ നോക്കുക. ഇത് നിർണയ സിന്ധു പോലെയുള്ള ആചാരങ്ങളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളിൽ തുടക്കത്തിൽ പറയുന്ന കാര്യം ഇതാണ്. അതായത് ശാസ്ത്രം മാത്രമല്ല അതിന് പ്രമാണം, ശിഷ്ടന്മാര് മാത്രമല്ല പ്രമാണം. ദേശാചാരങ്ങളെ പലപ്പോഴും ധർമ്മമായിട്ട് സ്വീകരിക്കുന്നു. അത് ശാസ്ത്രത്തിൽ ചിലപ്പോൾ നിഷിദ്ധമായിരിക്കും. ഒരു ഉദാഹരണം പറയുന്നു, ദക്ഷിണയും മാതുലകന്യ, ഉത്തരയും മാംസഭോജനം, ഒരു ദേശാചാരമാണ്. വാസ്തവത്തിൽ ശാസ്ത്രത്തിൽ നിഷിദ്ധമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദക്ഷിണദേശത്ത് മാതുലകന്യയെ വിവാഹം കഴിക്കുക ശാസ്ത്രത്തിൽ നിഷിദ്ധമായ കാര്യമുണ്ട്, പക്ഷെ ദേശാചാരം എന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിക്കുന്നു. ഉത്തരദേശത്ത് മാംസഭോജനം നിഷിദ്ധമാണ്, പക്ഷേ മാംസഭോജനം ഉത്തരദേശത്ത് പലരും അത് ചെയ്യുന്നു. അപ്പൊ ദേശാചാരം എന്നുള്ള നിലയ്ക്ക് അനേകം സ്വീകരിക്കുന്നു. അതുപോലെ എന്ന് പറഞ്ഞാൽ നാട്ടിലെ നടപടിക്രമങ്ങൾ എങ്ങനെയാണോ പൊതുവെ എല്ലാവരും ആചരിച്ചു വരുന്നത് എങ്ങനെയാണോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോ സരസ്വതി പൂജ കഴിഞ്ഞ് പുസ്തകം എടുത്ത് വായിക്കാമോ വായിക്കത്തില്ല എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്മൃതി നോക്കിയാൽ കിട്ടത്തില്ല. ആപസ്തംഭ ധർമ്മസൂത്രമോ ഗ്രഹ്യസൂത്രങ്ങളോ നോക്കിയാൽ അവിടെയും എഴുതിയിട്ടില്ല, വേദത്തിലും എഴുതിയിട്ടില്ല. പിന്നെന്താണ്, നാട്ടാചാരം എങ്ങനെയോ അത് നമ്മൾ സ്വീകരിക്കും. അത്തരം കാര്യങ്ങളിൽ എന്താണ് മുഖ്യമായും വരുന്നത്? അവനവന്റെ വിശ്വാസം, അതിനെ തന്നെ, അത് തന്നെയാണ് അവന്റെ പ്രമാണം. നമ്മുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. ഇക്കാര്യത്തിൽ ആർക്കും നിർബന്ധമൊന്നുമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കും, ഇല്ലെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കും. അല്ലാതെ മൂന്നാമതൊരാളുടെ അഭിപ്രായത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ അത് ഗുണമുള്ളതാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യും. പുസ്തകം വായിക്കുന്ന കാര്യത്തിൽ പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്ന വിശേഷിച്ച ഒരു കാര്യം, ലളിതാ സഹസ്രനാമം ഇത്രയും കാലവും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അത് പുസ്തകം പൂജ വെച്ചു കഴിഞ്ഞാൽ ചൊല്ലാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ടും പുസ്തകം നോക്കാതെ ചൊല്ലാൻ അറിയത്തില്ല എന്നർത്ഥം. അപ്പോൾ ഇത്രയും കാലം ചൊല്ലിയതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാവില്ല. ഇനി രണ്ടു മൂന്ന് ദിവസം ചൊല്ലാതിരുന്നോണ്ട് വലിയ ദോഷമൊന്നും വരാനും പോകുന്നില്ല. അങ്ങനെ ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് ചൊല്ലി. എന്താ ഇത്രയും കാലം ചൊല്ലിയിട്ട് എന്താ പുസ്തകം നോക്കാതെ ചൊല്ലാൻ പറ്റാത്തത്? ഇപ്പൊ മൂന്ന് ദിവസം ചൊല്ലിയില്ലെങ്കിൽ എന്താ? ഇതുവരെ ചൊല്ലിയിട്ട് ഒരു വിശേഷമില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇതിനൊന്നും നിയമങ്ങളൊന്നും ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്നെങ്കിൽ പിന്നെ എന്താണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആശ്രമത്തിൽ എന്താണ് നിയമം? ആശ്രമത്തിലെ നിയമം നിശ്ചയിക്കുന്നത് ആശ്രമത്തിലെ ഗുരുവാണ് ഇന്നത് പാലിക്കണമെന്ന് പറയുന്നത്. അതിനെ നമ്മൾ സ്വീകരിക്കും. അപ്പൊ പിന്നെ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. അതൊരു പൊതുവായ നിയമം, ആശ്രമത്തിന് ഇന്ന നിയമം വേണമെന്ന് നിശ്ചയിച്ചിരിക്കും, അതനുസരിച്ച് നമ്മൾ ചെയ്യും. അതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ വസ്തുവിന്റെ ബാക്കി ഭിദ്യതേ ഭേദം വിനാശം ആയാതി നാശത്തെ പ്രാപിക്കുന്നു, അതാണ് വിശദീകരിച്ചത്. അടുത്ത് പറയുന്നു ഛിദ്യന്തേ സർവേ നിയവിഷയ സംശയ, സർവസംശയങ്ങളും നിയവിഷയമായിട്ടുള്ള സർവസംശയങ്ങളും ഇല്ലാതായിത്തീരുന്നു. സംശയം അതുകൂടെ ജേയ വിഷയമൊന്നും പ്രത്യേകിച്ച് എന്തുകൊണ്ട് പറഞ്ഞു? വ്യാഖ്യാതാക്കളെല്ലാം അത് വിശദീകരിക്കുന്നുണ്ട്. കാരണം സംശയം രണ്ടു തരത്തിൽ വരാം. ഒന്ന് പ്രമാണ വിഷയമായി വരുന്ന സംശയങ്ങൾ, മറ്റൊന്ന് പ്രമേയ വിഷയമായി വരുന്ന സംശയങ്ങൾ. പ്രമാണ വിഷയമായി വരുന്ന സംശയങ്ങൾ എന്താണോ വേദം ഒരാൾ അധ്യയനം ചെയ്യുന്നു. ഇവിടെ ജീവാത്മ പരമാത്മേകത്വം, മോക്ഷം, ആത്മാവിന്റെ വിശേഷത, അത് നിർഗുണമാണ് നിരാകാരമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണോ ഈ വേദത്തിന്റെ താല്പര്യമെന്ന് സംശയം വരും. അല്ലെങ്കിൽ ഇതൊക്കെയാണോ വേദം പറയുന്നതെന്ന് സംശയം വരും. അങ്ങനെയൊരു സംശയം വരും. ഇതാണ് പ്രമാണ വിഷയമായി വരുന്ന സംശയം. വേദം ഇത് ബോധിപ്പിക്കുന്നുണ്ടോ? കാരണം ഇനി വേദത്തിലേക്ക് കടന്നാൽ തന്നെ അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ്. ഈ വ്യാഖ്യാനങ്ങളിലേക്ക് പോയാൽ തന്നെ ആശയക്കുഴപ്പം വരും. ബുദ്ധിക്ക് ബലമില്ലാത്തവനാണ്, ചിത്തഭ്രമണ കാരണം. ആചാര്യസ്വാമികളെ തന്നെ പറഞ്ഞതുപോലെ ചിത്തഭ്രമത്തെ ഉണ്ടാവും. അതെന്താണ്? അതിനൊക്കെ കാരണമായിരിക്കുന്ന ഈ പ്രമാണ വിഷയമായ സംശയങ്ങൾ. പക്ഷെ വേദാന്ത ശ്രവണത്തിലൂടെ ഇവിടെ ആചാര്യന്മാരുടെ ഭാഷ്യം പോലെയുള്ള പ്രാമാണികമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, അതിന്റെ ശ്രവണത്തിലൂടെ ആ സംശയങ്ങളെല്ലാം പരിഹരിക്കുന്നു. സംശയമൊന്നും ശേഷിക്കുന്നില്ല. ഇവിടെ ഇത് പറയുന്നത് തന്നെയാണ്, പരമാത്മ തത്വത്തെയാണ് ഇതിനെ പറയുന്നത്. ആ പരമാത്മ തത്വത്തെ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു, ഇത് വ്യക്തമായി ധരിക്കുന്നു. അത്തരത്തിലുള്ള ആ സംശയങ്ങൾ, പ്രമാണ വിഷയമായ സംശയങ്ങളെല്ലാം ശ്രവണ മനനങ്ങളിലൂടെയെല്ലാം നശിക്കും. പക്ഷെ എന്നാലും നമ്മൾ പറയാറുണ്ടല്ലോ, പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി, എന്റെ ബുദ്ധി അതിനെയൊക്കെ സ്വീകരിക്കുന്നു. പക്ഷെ എന്നാലും എനിക്ക് അതിന്റെ ഒരു അനുഭവം വരുന്നുണ്ടല്ലോ. അപ്പോ അതെന്താണ് പ്രമേയ വിഷയമായിട്ടുള്ള സംശയം? ബുദ്ധിക്കിത് ഗ്രഹിക്കാൻ കഴിഞ്ഞു, ബുദ്ധി ഇതിനെ അംഗീകരിക്കുന്നു, യുക്തി സമ്മതിക്കുന്നുണ്ട്, പക്ഷെ അനുഭവത്തിന്റെ അംഗീകാരമില്ല. പക്ഷെ അനുഭവത്തിൽ വരാത്തടത്തോളം കാലം ഇതൊക്കെ ശരിയാകുമോ? അങ്ങനെ ശേഷിക്കുന്ന ഒരു സംശയം. അതാണ് ഇവിടെ പറയുന്ന ന്യായ വിഷയമായ സംശയം. ഈ സംശയങ്ങൾ അനുഭവത്തിലൂടെ മറക്കും, വേറെ വഴിയൊന്നും. പ്രമാണ വിഷയമായിട്ടുള്ള സംശയങ്ങളെ നമുക്ക് ശ്രവണ മനങ്ങളിലൂടെ, അതാണ് നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വ്യക്തമാകുന്നത് അനുഭവത്തിൽ പിന്നീട് സംശയം ശേഷിക്കുന്നേയില്ല. പലരും പറയാറുണ്ട്, ഞാൻ ധ്യാനിച്ചു, അല്ലെങ്കിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് സംഭവിച്ചത്, ഇതെല്ലാം മറഞ്ഞുപോയി, ഇന്ന് ഉള്ളിലൊരു വെളിച്ചം, ഉള്ളിലൊരു പ്രകാശം, അല്ലെങ്കിൽ ഉള്ളിലൊരു സുഖം, എനിക്കതിൽ തന്നെ ഇരിക്കണമെന്ന് തോന്നി, കഴിഞ്ഞില്ല, തിരിച്ചു വന്നു, തിരിച്ചങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ കഴിയുന്നില്ല, ചോദിച്ചു സ്വാമി ഞാൻ എവിടെയായിരുന്നു കുറച്ച് സമയം, അതാണോ ബ്രഹ്മ അനുഭൂതി? ഞാൻ അല്പസമയത്തേക്കെങ്കിലും ആത്മജ്ഞാനി ആയതാണോ? ആണെങ്കിൽ പിന്നെന്താ പിന്നീട് ആത്മജ്ഞാനിയാകാത്തത്? തിരിച്ചു വന്നപ്പോൾ ഞാൻ വീണ്ടും പഴയ ആളെയാണ്, ഒരു വ്യത്യാസമില്ല. ഇങ്ങനെയുള്ള സംശയം വരാതിരിക്കുന്നതാണ് അനുഭൂതി എന്ന് പറയുന്നത്, അനുഭവം എന്ന് പറയുന്നത്. അനുഭവത്തിൽ ഇത്തരം സംശയങ്ങൾ ശേഷിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത് സർവസംശയാഹ. സർവസംശയങ്ങളും അവിടെ അവസാനിക്കുന്നു. ഏതൊരു ഒരു അസാധാരണമായ അനുഭവത്തിലേക്ക് പോവുകയും തിരിച്ചു വന്നിട്ട് വീണ്ടും സംശയങ്ങൾ ചോദിക്കേണ്ടി വരികയും ചെയ്യുക ആരോടെങ്കിലും, അല്ലെങ്കിൽ ആ സംശയം മനസ്സിൽ കൊണ്ടുവരണം. അതങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിനാണ് അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ആ സംഭവിച്ചത് അത് വളരെ സുഖമായിരുന്നു, വളരെ ആനന്ദമായിരുന്നു, ക്ഷണികമാണെങ്കിലും അവിടെ എനിക്കൊരു ദുഃഖവും ഉണ്ടായില്ല, സംശയങ്ങളും ഉണ്ടായില്ല. അതൊരു അനുഭവം തന്നെ, പക്ഷേ ന്യായ വിഷയമായ അനുഭവമല്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സ് ഈ ലോകത്തെ വിട്ട് ഈ ലോകമില്ലാത്ത മനസ്സിന്റെ ഏതോ ഒരു ലോകത്തിലേക്ക് കടന്നുപോയി. എന്തായാലും അത് ഈ ലോകത്തേക്കാൾ ശ്രേഷ്ഠമാണ്, പക്ഷെ അത് അപൂർണമായിപ്പോയി. അപ്പൊ ഈ അനുഭവങ്ങളെക്കാളെല്ലാം ശ്രേഷ്ഠമായ അനുഭവമാണെന്ന് സ്വയം തന്നെ ബോധ്യപ്പെട്ടതാണ്. സ്വയം തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും അത് ശ്രേഷ്ഠമായ അനുഭവമാണ്. പക്ഷേ വീണ്ടും സംശയങ്ങൾ ആ അനുഭവം തന്നെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അത് പൂർണ്ണമായ അനുഭവമല്ല. അപൂർണമായ അനുഭവം പിന്നീടൊരു സംശയത്തെ ചോദ്യത്തെ ഉണ്ടാക്കുന്നതല്ല, അതാണ് എന്റെ വ്യത്യാസം. എവിടെയെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണതയല്ല. ഇവിടെ പറയുന്ന അങ്ങനെ പൂർണ്ണമായ സർവ സംശയങ്ങളെയും നശിപ്പിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്.